It's Red on Demand. It's Red. It's Red on Demand. Red on Demand.
Munbeva innan beva uneva.
ഓക്കെ, അങ്ങനെ ഒരു കൂൾ റൊമാൻറ്റിക് സോങ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സോങ് പാടിയ മിടുക്കി ആരാണ്? നമ്മുടെ സുമി അരവിന്ദാണ് റെഡ് എഫ് എമ്മിലൂടെ, റെഡ് ഓൺ ഡിമാൻഡിലൂടെ ഇന്ന് ആർ ജെ ഷിഫിനോടൊപ്പം എത്തിയിരിക്കുന്നത്. നമസ്കാരമുണ്ട്.
നമസ്കാരം ഷിഫിൻ. അങ്ങനെ വീണ്ടും നമ്മൾ റേഡിയോയിലൂടെ കേട്ടുമുട്ടുന്നു.
ഇപ്പോൾ ഈ ഒരു ഫേസ് റേഡിയോയിലായതുകൊണ്ട് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് ടി വി സ്ക്രീനിലൂടെ ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ടി വി സ്ക്രീനിൽ വന്നത് എങ്ങനെയാണ്?
അത് ഇങ്ങനെ സ്കൂളിലൊക്കെ യൂത്ത് ഫെസ്റ്റിവൽസിൽ പാടും, അങ്ങനെ ജില്ലാ യൂത്ത് ഫെസ്റ്റിവൽ സ്റ്റേറ്റിലൊക്കെ പാടുമ്പോൾ, ഞാൻ പുനലൂരാണ് പഠിച്ചത്, സെൻകുറി ടി എച്ച് എസ്സിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെയൊക്കെ അന്ന് ഈ കേബിൾ ടി വി ഒക്കെ വരുന്ന സമയമാണ്, കുറച്ചുപേരെ വീടുകളിൽ മാത്രമേ ഈ കുടയുള്ളൂ. കുഴപ്പമില്ല. അപ്പൊ അന്ന് ഇങ്ങനെ അധികം പേർക്കില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ ദൂരദർശനിലൊക്കെ പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ഒരു ഇങ്ങനെ വോയിസ് ഓഫ് ദി ഇയർ എന്നൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് എന്റെ ഏതോ ഫ്രണ്ട്സ് പറഞ്ഞു, ഞാൻ ഈ സംഭവം ഒന്നും കണ്ടിട്ടില്ല, ഞങ്ങള് തെന്മല ഒരു കാട്ടിലായിരുന്നു താമസം, എന്റെ പാരന്റ്സ് ഒക്കെ അവിടെ കലഡ് ഇറിഗേഷൻ പ്രോജക്ട്, അപ്പൊ അവിടുത്തെ ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പൊ ഈ ടൗണിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ് ഞാൻ വെറുതെ അപ്ലൈ ചെയ്തപ്പോ എന്നെ വിളിച്ചു. അങ്ങനെ അത് മത്സരിച്ച് എന്റെ ഫിനാലെ വരെ എത്തിയായിരുന്നു. പക്ഷെ ഫിനാലെ നമ്മൾ പൊട്ടിപ്പോയി. പക്ഷെ അതിനുശേഷം ഇങ്ങനെ കണ്ടപ്പോ കാണാനൊന്നും വലിയ കുഴപ്പമില്ലാന്ന് തോന്നിട്ട് എന്നോട് ഒന്ന് കയറി നോക്കുമെന്ന്. അപ്പൊ ഞാൻ നല്ല കൂളായിട്ട് പോകുന്നു ചെയ്തു. അതിനുശേഷം പിന്നെ ഒരുപാട് പ്രോഗ്രാം.
അപ്പൊ ഇനി സുമി അരവിന്ദ് എങ്ങനെയാണ് ഒരു ചാനൽ അവതാരകയായത് എന്നുകൂടി അറിഞ്ഞാലോ.
ഞാൻ 2004 ലാസ്റ്റിലാണ് വരുന്നത്. ആ സമയം ആകെ ഒരു 3 ചാനലൊക്കെ മലയാളത്തിലുള്ളൂ. ലൈവ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ഇപ്പൊ ലൈവ് എന്ന് അത്രയും റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ആ സമയം ഒരു നല്ലൊരു ഹിറ്റ് ജോഡി ഉണ്ടായിരുന്നു. അതിൽ ഒരാള് മാറിയിപ്പം പകരത്തിന് വന്നത്. ഞാൻ അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല. ആ സമയം ഞാൻ ആ ചാനലിൽ ഒരുപാട് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു. പാടുന്നുള്ളതുകൊണ്ട് അതിൽ തന്നെയുള്ള നിഖിലേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് എന്നെ ഇങ്ങനെ സജസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഞാനോ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ വരത്തില്ല. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണ് ഞാൻ ഒരു അങ്ങനെ ചെന്നത്. അവിടെ ചെന്ന് ഇതുപോലെ വെറുതെ ഒരു ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് പോലെ ഉണ്ടായിരുന്നു. കുറെ ഞാൻ നല്ല കൂളായിട്ട് ചെയ്തു. നമുക്ക് അധികം ജ്ഞാനോ ഒന്നുമില്ലാത്തതുകൊണ്ട് പേടിയില്ലായിരുന്നു. പൊട്ടത്തിനൊക്കെ പറയാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ അവർക്ക് ഇഷ്ടമായി. ഫസ്റ്റ് തന്നെ ചെയ്തു. പിന്നെ ഒരു 6.5 വർഷം കണ്ടിന്യൂസ്. ഇപ്പൊ ഒരു 15 വർഷത്തോളമായിട്ട് ടി വിയിൽ സജീവമാണ്. ഞാനിപ്പം പ്രവാസിയാണ്, ദുബായിലൊരു മലയാളിയാണ്. പക്ഷെ അവിടെ ചെന്നാൽ പോലും നമുക്ക് അവിടെ ഞാൻ ഇപ്പോഴും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ടി വി ഷോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു മ്യൂസിക് പ്രോഗ്രാം ചെയ്യുന്നില്ല. ഇപ്പോഴും എല്ലാവരും അന്നത്തെ ആ ഒരു പ്രോഗ്രാമാണ് എന്നെ എല്ലായിടവും എത്തിച്ച. ആ ഒരു പ്രോഗ്രാം കൊണ്ട് എനിക്ക് തോന്നുന്നു ലോകത്തെ എല്ലാ രാജ്യങ്ങളും, ചൈനയും വേറെ ഏതോ ആഫ്രിക്കയിലും ഒരു സ്ഥലം ഒഴിച്ച് ബാക്കിയെല്ലാം പോയിട്ടുണ്ട്. ഉഗാണ്ടയിലും പ്രോഗ്രാം ഉണ്ട് കേട്ടോ, പോയി ചെയ്തിട്ടുണ്ട്. നമ്മള് ഉഗാണ്ടയിലും ഇഷ്ടമുള്ള മലയാളീസ് ഉണ്ട്.
സുമി എങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു സിനിമയിലോട്ട് പാട്ട് പാടാനായിട്ട് വരുന്നത്?
ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ പാട്ട് ഒരു കമ്പോസിംഗ് സെഷൻ ഇരിക്കുന്നതും അതിന് വേണ്ടിയിട്ട് കുറച്ച് ട്രാക്സ് പാടുന്നതും ഒക്കെ 4 ജൂലൈ ഔസേപ്പച്ചൻ സാറും ദിലീപ് ഏട്ടന്റെ മൂവി ഇങ്ങനെയൊക്കെയാണ്. ആ ഒരു കമ്പോസിംഗ് സെഷൻ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, അത് ഔസേപ്പച്ചൻ സാറെന്നൊക്കെ വെച്ചാൽ ഒരു ലെജൻഡറി കമ്പോസറാണ്. നമ്മള് കാതോട് കാതോരും അങ്ങനത്തെ കുറെ പാട്ടുകൾ ഇങ്ങനെ തലയിരിക്കണം, ഉണ്ണിയുടെ ഒരു കഥ പറയാം ഒക്കെ. അപ്പൊ ആ സമയത്ത് പോയിരുന്ന പാട്ടുകൾ കേൾക്കാനും പാടാനും ഒക്കെ ഒരു അതായിരുന്നു എന്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്. അത് ആ സമയം ചെയ്ത ആ പ്രോഗ്രാം ചെയ്യുന്ന സമയമായിരുന്നു.
ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഔസേപ്പച്ചൻ സാറിന്റെ പാട്ടിലോട്ട് എത്തുന്നത്?
ഫിലിമിന്റെ പ്രൊഡ്യൂസർ ഒരു US മലയാളിയായിരുന്നു. അന്ന് ആ ഒരു നമ്മുടെ ചാനലിന്റെ US മെയിൻ MD ആയിരുന്നു പുള്ളി എന്ന്. അപ്പൊ നമ്മള് US ചാനൽ പെജൻട്രി ചെയ്തിരുമ്പോ പോയി പാടിയിട്ട്, അപ്പൊ നിങ്ങൾ എന്താ സിനിമയിലൊന്നും പാടുന്ന ഇങ്ങനെ പുള്ളി ചോദിക്കും. നിങ്ങൾക്ക് സിനിമ, അപ്പൊ പുള്ളിയുടെ നേരത്ത് നമ്മളൊക്കെ വലിയ കേസ് ചിത്രയും സുശീലാമ്മയൊക്കെ. അപ്പൊ അവർക്ക് ആകെ നമ്മളെല്ലാം ലിങ്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാനും ഞങ്ങളുടെ കൂടെ ചെയ്യുന്ന ആളുകൾക്ക് അവരെ സംബന്ധിച്ചോളം വലിയ ആൾക്കാരാണ്. അപ്പൊ അവരിങ്ങനെ ഒന്ന് വരൂ, നിങ്ങളൊന്ന് കേട്ടു ഒന്ന് പാടൂ എന്ന് വെച്ചാൽ നമ്മളെന്തോ കിട്ടിട്ട് പോവാത്ത പോലെ. അങ്ങനെ അങ്ങനെ സുഗുനാർ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. അപ്പൊ ശാന്ത സുഗു രണ്ടുപേരുമായിരുന്നു. അപ്പൊ അവരിങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ചെന്ന്. ഇതൊരു നമ്മള് കേട്ട് പാടുന്ന പോലെ അല്ല, നമ്മുടെ സ്വന്തം ഒരു പാട്ട് പാടുന്നതെന്ന് മനസ്സിലാവും. പിന്നെ ആള് പിന്നെ ജാസി ഗിഫ്റ്റിന്റെ മസാല റിപ്പബ്ലിക്, ജാസി ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട്. പണ്ടേ ഫോർ ദ പീപ്പിൾ ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പേ ഞങ്ങള് ട്രിവാൻഡ്രത്ത് ഒരുപാട് ലോക്കൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അങ്ങനെ ആ സമയത്താണ് പെട്ടെന്ന് ഈ ഫോർ ദ പീപ്പിൾ ഹിറ്റ് ആവുന്നത്. അതിനുശേഷം ഹ്യൂജ് ഷോസ് മുഴുവൻ ഞങ്ങൾ ചെയ്യും. പിന്നെ ഒരു 10 വർഷം ദുബായിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി. അപ്പോഴും ഞങ്ങൾ ആരൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ ഇത്രയും വർഷം എന്തുകൊണ്ട് പാട്ട് പാടുന്നില്ല? ആരോ നമുക്കൊന്ന് ചോദിച്ചു. അപ്പോഴും ജാസി അല്ലേ, ശരിയാണല്ലോ. അതെ, നമ്മള് ചോദിക്കാറില്ലല്ലോ. അതെപ്പോഴും അങ്ങോട്ടും അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു സുമി പെട്ടെന്ന് പാടിത്തരൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ദുബായിലേക്ക് അയച്ചു തരുമായിരുന്നു പാട്ട്. മസാല റിപ്പബ്ലിക്കില് കളിച്ചിട്ട് ചെയ്തുള്ള സോങ്, ഇന്ദ്രജിത്താണ് ഡ്യുവറ്റിന്റെ കൂടെ പാടിയത്. ഞങ്ങൾ അഭിനയിച്ച് പാടി. അങ്ങനെ
ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പോയിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ മറക്കാനാകാത്ത ഒരു രസകരമായിട്ടുള്ള കാര്യം ഉണ്ടാവുമല്ലോ
അതില്. ഇപ്പം നമുക്ക് തമാശ തോന്നുമെങ്കിലും 2006 ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന ടൈം ഉണ്ട്. അപ്പൊ ഞങ്ങൾ യൂറോപ്പ് ഷോ ആണ്, ഇംഗ്ലണ്ടില് മാഞ്ചസ്റ്ററിൽ അന്ന് ഷോ. നമുക്കെന്ത് ഫുട്ബോൾ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മള് പ്രോഗ്രാം, അന്ന് ഇംഗ്ലണ്ട് ജയിച്ചു, അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു. അയ്യോ, അന്ന് അന്ന് ആദ്യം പറ അവിടെ ഭയങ്കര, അവിടെ അത്രയ്ക്ക് പാഷൻ ആണ് ഫുട്ബോൾ എന്ന് വെച്ചാൽ, അത്ര ഇതാണ്. നമ്മളിവിടെ അങ്ങനെയില്ലെങ്കിലും അവിടെ ഞങ്ങൾ ഷോ കഴിഞ്ഞ എല്ലാരും പെട്ടെന്ന് അന്ന് എന്തോ ഭയങ്കര, അവര് റോഡിൽ സ്ട്രീറ്റിലൊക്കെ ഇറങ്ങി, ഭയങ്കര ആഹ്ലാദ പ്രകടനം ഓവറാണ് എല്ലാവരും. അങ്ങനെയൊക്കെയാണ് അന്ന് ഞങ്ങളുടെ ഷോസ് എല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാനും ഒന്ന് സുജാത കാർത്തികയൊക്കെ ആയിരുന്നു അന്ന് ഫീമെയിൽ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കി എല്ലാരും ഉണ്ടപ്പകൃഷി ചേട്ടനുണ്ടായിരുന്നു, ടിനിച്ചേട്ടൻ ഉണ്ടായിരുന്നു, ചാക്കോച്ചൻ ഉണ്ടായിരുന്നു, അങ്ങനെ ആരെ കുറെ പേരുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ അവരെല്ലാരും ഈ ആണുങ്ങളൊക്കെ സേഫ് സൈഡ് അപ്പഴപ്പോ തന്നെ വണ്ടി കയറി വിട്ടു. ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഈ അടയാഭരണങ്ങളും മേക്കപ്പൊക്കെ കഴിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ കയറി ഫീമെയിൽ ഗ്രീൻ റൂമിൽ കയറിയിട്ട് ഞങ്ങൾ പോയതൊന്നും ആരും അറിഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കുറെ സമയം എടുത്തു ഈ ഡാൻസ്, എന്റെ ഡാൻസിലും മറ്റവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ആരും ഇല്ല. അതുവരെ അവര് ഫാൻസ് ഓട്ടോഗ്രാഫൊക്കെ എഴുതിക്കൊണ്ട് തിരിഞ്ഞു നോക്കാൻ പട്ടിക്കുഞ്ഞുമില്ല. അവസാനം ഓഡിറ്റോറിയം ക്ലോസ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഹെൽപ്പ് ഹെൽപ്പ് ഉള്ള മുറി ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ ആരോ വാച്ച്മാൻ വന്ന് തുറന്നു, പുറത്തിറങ്ങി. 5 പൈസ ഇല്ല, പൈസ പോരല്ലോ, പൗണ്ട് വേണ്ടേ, ഒന്നുമില്ല കയ്യിൽ. അവിടുത്തെ ഈ ഓരോ ഷോ ഇപ്പൊ യു കെ ആണെങ്കിൽ നമുക്ക് 10 എടുത്ത് ഓരോ സ്ഥലത്തായിരിക്കും. ഇപ്പൊ കാർഡിഫിലായിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പൊ തലേന്ന് കാർഡിഫ്, ഇന്ന് മാഞ്ചസ്റ്റർ, നാളെ വരെ അടുത്ത് പോവാ. അപ്പൊ ഇവിടുത്തെ ആൾ ആരാന്ന് അറിയത്തില്ല, ഇവിടുത്തെ നമ്പർ അറിയത്തില്ല, ഒന്നും അറിയില്ല. നമ്മളെ പട്ട് പാവാട അങ്ങനത്തെ കിട്ടിട്ട് ആ റോഡിൽ ഇരിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കണം. അവിടെ നിന്നപ്പോഴാ ഇതുപോലെ ഈ ഒരു ഒരു പറ്റം ഇനി ആൾക്കാര് ഫുട്ബോളൊക്കെ ആയിട്ട് വരുക. വന്നിട്ട് ഇങ്ങനെ ഞങ്ങളുടെ മദേഴ്സ് ഒക്കെ അവരൊക്കെ ഉണ്ട്, അവരെ നമ്മളെ തലയിലൊക്കെ അവർ കിക്ക് ചെയ്തു. അങ്ങനെ കുറച്ച് അക്രമാസക്തം ഒക്കെ ആയി. ഒരു ഇന്ത്യക്കാരെ പുച്ഛമായിരുന്നല്ലോ. പക്ഷെ അന്ന് ഞങ്ങൾ പേടിച്ചു പോയി. ആ സമയത്ത് ഒരു മലയാളി തന്നെ ആ സമയം വരികയും നമ്മളെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യും, പിന്നെ അവർക്ക് പെട്ടെന്ന് ലിങ്ക് ചെയ്ത് ഞങ്ങളെ കൊണ്ട് ആക്കുകയൊക്കെ ചെയ്തു. അന്ന് കരയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ രസമാണ്.
നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളോട് പോയാലോ.
നമുക്ക് 90s ആണ് നമ്മളൊക്കെ, ഷിഫിന് അതിന് മുമ്പുള്ളത് 50 വയസ്സായല്ലോ. എങ്കിലും നമുക്കൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നത്
ഈ 90s.
പ്രായം ആൾക്കാരെ പറ്റിച്ചിരിക്കുകയാണല്ലോ, ശബ്ദമൊക്കെ നേരിട്ട്
കാണപ്പെടുന്നു.
അവര് ഷാറുഖ് ഖാൻ, അന്നത്തെ ഒരു സൽമാൻ ഖാൻ, അവരുടെ ഒക്കെ ഒരു ടൈപ്പില് ആ സോങ്സ് 90s ഒക്കെ ഭയങ്കര
ഹിറ്റാണ്.
നമുക്കെപ്പോഴും പഴയത് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്.
ഓക്കെ, തീർച്ചയായും. അപ്പൊ ഒരു ഹിന്ദി സോങ്ങിലൂടെ തുടങ്ങിയാലോ.
മൻസിലേ രുസ്വാ ഹേ ഖോയാ ഹേ റാസ്താ अपने करम की कर दाए करे ना 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 सुन रहा है ना तू.
ഓക്കെ, അപ്പൊ ഇത് റെഡ് എഫ്എമ്മിന്റെ പ്രിയപ്പെട്ട ലിസണേഴ്സിനായിട്ട് സുമീന്റെ ഡെഡിക്കേഷൻ ആണ്.
അതെ, തീർച്ചയായിട്ടും.
ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഏത് പാട്ടിലോട്ട് പോവാം?
മലയാളത്തിലേക്ക് തിരിച്ചു വരാം.
തിരിച്ചു വരാം.
ആടിവാ കാറ്റ് പാടിവാ കാറ്റ് ആയിരം പൂക്കൾ നുള്ളിവാ കാണാത്തിരുമുറിവ് അവിടെ കിട്ടണം, കാണാത്തിരു അല്ലെങ്കിൽ കൈവിട്ടു പോകും, അതാണ് സംഭവം. അപ്പൊ പലപ്പോഴും നമ്മൾ ഇതൊക്കെ കേട്ടോണ്ടിരുന്ന പോകും.
ഇനി നമ്മുടെ റെഡ് എഫ്എമ്മിന്റെ പ്രിയപ്പെട്ട ലിസണേഴ്സിനോട് എന്താ പറയാനുള്ളത്?
എനിക്ക് സമയം പോയത് അറിയില്ല, എന്തൊക്കെയോ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് സംസാരിച്ച്. പിന്നെ സന്തോഷം, ഇങ്ങനെ ടിവിയിലായാലും ഇപ്പൊ ഓൾമോസ്റ്റ് 18 വർഷം പാട്ടിലൂടെ ആയാലും ആ ഒരു പ്രോഗ്രാമിന് ശേഷം ഇപ്പൊ 2004 ഞാൻ സീരിയസ്ലി നല്ലതായിട്ട് മ്യൂസിക്കിൽ തന്നെയാണ്. ഇപ്പോഴും നമ്മളെ ഇപ്പൊ ഏത് ഓണം ആയാലും ഈദായാലും ഒരിക്കൽ പോലും വീട്ടിലിരിക്കേണ്ടി വന്നിട്ടില്ല. ന്യൂ ഇയർ ആയാലും ക്രിസ്മസ് ആയാലും ഒക്കെ എല്ലാം നമ്മുടെ സ്വന്തം പ്രേക്ഷകരോടൊപ്പം അല്ലെങ്കിൽ നമ്മളെ പാട്ട് ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെയാണ്. പിന്നെ ഞാൻ ഇതുപോലെ ആ ഒരു ലൈവ് ചെയ്ത് നിന്ന് പെട്ടെന്ന് കട്ടാക്കിയിട്ടാണ് അങ്ങോട്ട് യുഎയിലേക്ക് പോയത്. ആ സമയം എനിക്ക് വല്ലാതൊരു ഇതും തോന്നി, കാരണം എന്നെ സംബന്ധിച്ചുള്ള എന്റെ മോന്റെ എന്റെ ക്യാരിങ് ടൈമിൽ എന്റെ ശരിക്കും പറഞ്ഞാൽ ട്യൂസ്ഡേ ആണ് മോൻ ഉണ്ടായെങ്കിൽ ഞാൻ ആ സൺഡേ കൂടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു ബ്രേക്ക് വന്നിട്ടില്ല. അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ വീണ്ടും അത് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് അവിടെ ചെന്നപ്പോ എനിക്കൊരു വിഷമം തോന്നി, അയ്യോ എനിക്ക് ഇവിടെ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ട് അവിടെ ചെന്നൊന്നും ഉണ്ടായില്ലല്ലോ, അങ്ങനെ ടെൻഷൻ ഉണ്ട്. ഞാൻ അവിടെ ഒരു ഡെബ്യൂ ചെയ്തത് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലെ വേണുചേട്ടനോടൊപ്പം ഒരു ഒന്നൊന്നര പ്രോഗ്രാം അങ്ങ് ചെയ്തു. പുള്ളിയുടെ ഒരുപാട് ഡിബേറ്റ്സ് ഒക്കെ പാടിയാ പെട്ടെന്ന് ഞാൻ സുമി ഇവിടെ ഉണ്ടോ അങ്ങനെ തോന്നൽ എല്ലാവരും വന്നു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേ ഇല്ല. എല്ലാ വീക്കെൻഡ്സും നല്ല നല്ല പ്രോഗ്രാംസ്, നല്ല നല്ല സിംഗേഴ്സിനോടൊപ്പം ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ പോകുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് മുഴുവൻ വേറെയും അങ്ങനെ സന്തോഷം.
ഒരിക്കൽ കൂടി റെഡ് എഫ്എമ്മിന്റെ എല്ലാവിധ വിഷസും അറിയിക്കുകയാണ്.
താങ്ക് യു സോ മച്ച് ഷിഫിൻ. അപ്പൊ ഷിഫിൻ അതുപോലെ റെഡ് എഫ്എമ്മിന് ഒരുപാട് താങ്ക് യു. എല്ലാ പ്രോഗ്രാംസും ഹിറ്റ് ആവട്ടെ. താങ്ക് യു സോ മച്ച്.
ഓക്കെ, താങ്ക് യു.
സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ്എം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ റെഡ് എഫ്എം 93.5.